പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളാണ് വാഗ്ദത്ത സന്തതികൾ. ആരാധനയും പുത്രത്വവും തേജസ്സും ദൈവസന്നിധിയിൽ നിന്ന് സ്വായത്തമാക്കുന്നവരാണ് ഇസ്രായേൽ. പുതിയ നിയമ ഇസ്രായേലായി നമുക്ക് എരുശലേമിൽ പാർത്ത് വാഗ്ദത്തത്തിനും ദർശനത്തിനും അവകാശികളായി തീരാം. വെളിപ്പാട് പുസ്തകം 21:10 ആത്മവിവശതയിൽ എരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കണ്ടു എന്ന് വായിക്കുന്നു. ഷാഡോ ഓഫ് പ്രോമിസ് ആൻഡ് പ്രീവ്യൂ. വാഗ്ദത്തത്തിൻ്റെയും ദർശനത്തിൻ്റെയും നിഴൽ ജെറുസലേം. വിലയുള്ളതിനു വേണ്ടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളതിൻ്റെ നന്മ അനുഭവിപ്പാൻ കഴിയുകയുള്ളൂ. വിലയുള്ളത് കൈവശമുള്ളപ്പോൾ തന്നെ വിലയില്ലാത്തതിനു വേണ്ടി ഓടുന്നവർ അനേകരാണ്. വിലയുള്ളതും വിലയില്ലാത്തതും തിരിച്ചറിയുവാനുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ദൈവിക വാഗ്ദത്തങ്ങളുടെ വില മനസ്സിലാക്കി ജീവിപ്പാൻ ദൈവം കഴിവ് കൊടുത്ത മനുഷ്യൻ അത് അവഗണിച്ച് തൽക്കാല സന്തോഷത്തിൻ്റെ പിന്നാലെ പോയി അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്നു. ഉദാഹരണമായി ഏശാവ് അലക്ഷ്യമാക്കിയ ജ്യേഷ്ഠാവകാശം. മൂത്ത മക്കൾക്ക് ജ്യേഷ്ഠാവകാശം വാഗ്ദത്തമായി ലഭിച്ചതാണ്. ഉൽപ്പത്തി 25:31-34 വാക്യങ്ങൾ വായിച്ചാൽ അവൻ നഷ്ടമാക്കിയ ജ്യേഷ്ഠാവകാശത്തെപ്പറ്റി നമുക്ക് കാണാം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ തൻ്റെ വാഗ്ദത്തം പ്രാവർത്തികമാക്കുവാൻ ചില വ്യക്തികൾക്ക് ദർശന സാഫല്യം നൽകുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ തൻ്റെ വാഗ്ദത്തം പ്രാവർത്തികമാക്കുവാൻ ചില വ്യക്തികൾക്ക് ദർശന സാഫല്യം നൽകുന്നു. ദർശനങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ചില കാര്യങ്ങളുടെ ചിത്രമാണ്. ദർശനങ്ങൾ നിശ്ചയമായി നടക്കും, എന്നാൽ അത് എപ്പോൾ എന്നത് നമുക്കറിയുകയില്ല. സ്വർഗീയ പിതാവിന് മാത്രമേ അതറിയുകയുള്ളൂ. ജോസഫിൻ്റെ ജീവിതം ഇതിനൊരു ഉദാഹരണമാണ്. ഉൽപ്പത്തി 37:6-9 വാക്യങ്ങളിൽ 17 നടന്ന ഒരു ദർശനം, അത് നടന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. ഉൽപ്പത്തി 43:26 വാക്യത്തിൽ കാണാം. യോഹന്നാൻ 14:2-3 വാക്യങ്ങളിൽ പിതാവിൻ്റെ ഭവനത്തിലെ വാസസ്ഥലത്തെപ്പറ്റി, അതിൻ്റെ ഒരുക്കത്തെപ്പറ്റിയും വ്യക്തമാക്കുന്നുണ്ട്. ഭൂമിയും ആകാശവും ദ്രവത്വമില്ലാത്തതായി മാറുമ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുന്നു. പഴയ എരുശലേം ഭൂമിയിലാണ്. പുതിയ എരുശലേം ദൈവീക വാഗ്ദത്തമാകയാൽ സ്വർഗീയ എരുശലേമിൻ്റെ നിഴലാണ്. കർത്താവ് ഒരുക്കുന്ന സ്ഥലമാണ് പുതിയ എരുശലേം. ഇവിടെ ഭൂമിയിൽ ഒരു പാപി രക്ഷപ്പെടുമ്പോൾ അവനായി ഒരറ അഥവാ സ്ഥലം കർത്താവ് അവിടെ പണിയുന്നു, സ്വർഗത്തിൽ പണിയുന്നു. ഭൂമിയിൽ ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവനായി ഒരു സ്ഥലം കർത്താവ് സ്വർഗത്തിൽ പണിയുന്നു. തുടർന്ന് അവൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവ് അത് ഒരുക്കുന്നു. രക്ഷിക്കപ്പെട്ടതു മുതൽ ഒരു വിശ്വാസി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും അതിലെ അലങ്കാരം. മണവാട്ടിയുടെ വിശേഷ വസ്ത്രം പോലെ കോടാനുകോടി വിശുദ്ധന്മാർ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കുള്ള പ്രതിഫലം അണിയുമ്പോൾ സഭ ഒരുമിച്ച് മണവാട്ടിയെപ്പോലെ അണിഞ്ഞൊരുങ്ങുന്നു. കർത്താവ് വാഗ്ദത്തം ചെയ്ത് ഒരുക്കിയ ആ സ്ഥലം നമ്മുടെ അറിവിനായിട്ടാണ് ദർശനത്തിൽ യോഹന്നാനെ കാട്ടിക്കൊടുത്തത്. യോഹന്നാനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും പുതിയ എരുശലേം ഇവ ഒന്നിച്ച് കാട്ടിക്കൊടുക്കുന്നു. കണ്ടു എന്ന് യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ ദർശനം അവിടെ നടന്നു കഴിഞ്ഞു. ദർശന രംഗങ്ങൾ മറ്റൊരാൾ പറഞ്ഞ് കേട്ട് യോഹന്നാൻ പറഞ്ഞതല്ല, യോഹന്നാൻ സ്വയമായി കാണുവാൻ തക്കവണ്ണം അവനെ ഉയർന്ന സ്ഥലത്തെത്തിച്ചു. ഉയർന്ന സ്ഥലത്തെത്തുന്നവന് മാത്രമേ കാഴ്ച അല്ലെങ്കിൽ ദർശനം ഭംഗിയായി കാണുവാൻ സാധിക്കുകയുള്ളൂ. അതായത് ഉയർന്ന ആത്മീയ നിലവാരം ദർശന സാഫല്യത്തിനാവശ്യമാണ്. ശ്രദ്ധിക്കുക, ഉയർന്ന ആത്മീയ നിലവാരം ദർശന സാഫല്യത്തിനാവശ്യമാണ്. ആത്മവിവശതയിൽ അഥവാ ആത്മാവിലാകുന്നവർക്ക് മാത്രമേ ദർശന സാഫല്യമുണ്ടാകുകയുള്ളൂ. വാഗ്ദത്തം ഏറ്റെടുത്ത് ഭൗമിക എറുശലേമിൽ പാർക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തികൾ ഇവ ദൈവഹിതപ്രകാരമായാൽ വീണ്ടും മടങ്ങി വരാം എന്ന് വാക്കുതന്നവൻ വരുമ്പോൾ അവനോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങി വന്ന പുതിയ എറുശലേം പട്ടണത്തിലെത്താൻ കഴിയും. വാഗ്ദത്തമേറ്റെടുക്കുന്നവർ ദർശന സാഫല്യത്തിന് ക്ഷമയോടെ കാത്തിരിക്കണം. അക്ഷമ മൂലമാണ് ദൈവം ഒരുക്കിയ ഇടത്ത് എത്തുവാൻ ഇസ്രയേൽ ജനത്തിന് കഴിയാതെ പോയത്. ശ്രദ്ധിക്കുക, യാതൊരശുദ്ധനും ഇവിടെ പ്രവേശനമില്ല. കാരണം ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാത്ത ആർക്കും അവിടെ കയറുവാൻ സാധിക്കില്ല. ക്ഷമയോടെ ദൈവസന്നിധിയിലായിരുന്നു വാഗ്ദത്ത ലഭ്യത വേണ്ടി കാത്തിരിക്കുന്നവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. രക്ഷപ്രാപിച്ചവന്റെ പേരുകൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിനകത്ത് 21-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ ആ പേരതിനകത്തില്ലാത്ത ആർക്കും അവിടെ പ്രവേശനമില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും, മ്ലേച്ഛതയും ദോഷവും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. മ്ലേച്ഛതയും ദോഷവും പ്രവർത്തിക്കുന്നവരെ, ഓടി നടക്കുന്നവരെ ഓർത്തോ, നിന്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുക. നിനക്ക് നിത്യതയിൽ പ്രവേശിക്കണമെങ്കിൽ ഇപ്പം ഇതൊക്കെ നിർത്തിക്കോ, ഇനി സമയമില്ല. അതുകൊണ്ട് വേഗം രക്ഷപ്പെടുക, ഇന്ന് തന്നെ നിന്റെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുക, യെരുശലേമിൽ പാർക്കുക. നിനക്ക് അവിടെ എത്തണമെങ്കിൽ ദർശനമുള്ളവനായി യഹോവയുടെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഒരുങ്ങുന്നവരുടെ വേല മുടക്കുന്ന സാത്താന്യ ശക്തികളെ സൂക്ഷിച്ചോണം. നെഹമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 6:10-11 വാക്യങ്ങൾക്കകത്തൊക്കെ വളരെ വ്യക്തമായി അത് കാണാം. പ്രാർത്ഥനയോട് എറുശലേമിൻ്റെ മതിൽ പണിയുവാൻ പുറപ്പെട്ട നെഹമ്യാവിനെ ഏതെല്ലാം വിധത്തിൽ ആ വേലയിൽ നിന്ന് മുടക്കാൻ സാത്താൻ ശ്രമിക്കുന്നു എന്ന് നമുക്കവിടെ കാണാം. എന്നാൽ ധൈര്യത്തോടെ നിന്ന് അവസാനം നിന്നെ കൊല്ലാൻ വരുന്നു എന്ന ഭീഷണി വരെ നെഹമ്യാവിനോട് ഇറക്കി നോക്കി സാത്താൻ. എന്നാൽ നെഹമ്യാവ് പറഞ്ഞത്, എന്നെ കൊല്ലാൻ ദൈവം ആരെയും അയച്ചിട്ടില്ല. നിന്നെ നശിപ്പിക്കുവാൻ, നിന്നെ മുടക്കുവാൻ, നിനക്ക് നിന്റെ നിത്യത മാറ്റുവാൻ സാത്താൻ പല അടവുകൾ നോക്കും. എന്നാൽ നീ പറയേണ്ടത്, ഞാൻ ലോകത്തിനുള്ളതല്ല, എനിക്കൊരു ദർശനമുണ്ട്. എന്താ എൻ്റെ ദർശനം? എനിക്ക് എൻ്റെ പിതാവ് ഒരു നിത്യത ഒരുക്കിയിട്ടുണ്ട്. അവൻ വരും എന്നെ കൊണ്ടുപോകാൻ. അവൻ വരുമ്പോൾ ഞാൻ ഒരുങ്ങിയിരിക്കണം. ആ ദർശന സാഫല്യത്തിനായി നീ സ്ഥൈര്യത്തോടെ നിന്നാൽ സാത്താനും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ദർശനമുള്ളവൻ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിനാൽ അതിനെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, കൂടെ നടക്കാം നമുക്കും. ജോസഫിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. നമ്മൾ ഓരോരുത്തർ അവരവരുടെ പേര് ചേർത്തറ, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, എൻ്റെ കൂടെ ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ എനിക്ക് വേണ്ടി ആ നിത്യതയിലേക്ക് ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ചാ പോകുന്നത്. കാരണം എന്താ? എൻ്റെ പിതാവ് ആ ജീവൻ്റെ പുസ്തകത്തിൽ എൻ്റെ പേരെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മ്ലേച്ഛമായ പ്രവൃത്തികളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഞാനും എൻ്റെ പിതാവും കൂടി സന്തോഷമായ നിത്യതയിൽ വസിക്കും. അതിനാൽ യെരുശലേമിൽ പാർത്ത് നമുക്ക് മണവാട്ടിയായിട്ട് ഒരുങ്ങാം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മക്കളെ, കുഞ്ഞുങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, സമയം ഇനിയില്ല. നീ മ്ലേച്ഛത വിട്ട് ഈ ഭൂമിയിൽ ഒത്തിരി അന്വേഷിച്ച് കൂട്ടുന്നതിലല്ല കാര്യം. നിനക്ക് അശുദ്ധമായത് യാതൊന്നും ചെയ്യാതെ, മ്ലേച്ഛതയും ഭോഷത്വവും ഒന്നും ചെയ്യാതെ, ഭോഷ്ക പ്രവർത്തിക്കാതെ ആ നിത്യതയ്ക്ക് അവകാശിയായി തീരുവാൻ നിന്റെ ദുഷ്ടപ്രവർത്തികളെ എല്ലാം നിർത്തുക. ഇന്ന് ദൈവത്തിൻ്റെ അടുക്കൽ വരിക. പശ്ചാത്തപിക്കുന്നവനെ സ്വീകരിക്കുന്നവനാണ് ദൈവം. യേശുവെ, രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് പറഞ്ഞവനോട് അപ്പോൾ തന്നെ ഇന്ന് നീ എന്നോട് കൂടെ പറയിലിരിക്കൂ. പ്രൈസ് ദ ലോർഡ്. നിങ്ങളെയും വിളിക്കുന്നു. ആ വിളിയുടെ ശബ്ദം ഒന്ന് കേട്ടെ. ഇനി സമയമില്ല. രക്ഷിക്കപ്പെടുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. പൂർണമായി നിനക്കൊരു പുതിയ അനുഭവം കിട്ടുവാൻ നീ കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുക. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു എന്നും ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ കൊണ്ടുപോകാമെന്നും വാഗ്ദത്തം ചെയ്ത അങ്ങയുടെ സ്നേഹത്തിന് കർത്താവേ നന്ദി, നന്ദി, നന്ദി. ആ സ്ഥലം യോഹന്നാനെ കാട്ടിക്കൊടുത്ത് ദർശന സാഫല്യം നൽകിയ അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം. അവിടെ എത്തുവാൻ, ഞങ്ങളെ ഒരുക്കുവാൻ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. നല്ല പ്രവൃത്തി ചെയ്ത് മണവാട്ടിയായിട്ട് ഒരുങ്ങി ആ വിശുദ്ധിയിലെത്തുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. ഈ നന്മ എന്തെന്നറിയാതെ നിന്നിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ ഈ നന്മയെക്കുറിച്ച് അനേകരോട് പറയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. ഞങ്ങൾക്ക് തന്ന ആയുസ് നിന്റെ അടുക്കലേക്ക് അനേകരെ നേടിയെടുക്കുവാൻ ഉള്ളതാക്കി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും കർത്താവെ, ആയുസിനെ നഷ്ടപ്പെടുത്താതെ ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിപ്പാൻ, ഈ പ്രതികൂലങ്ങൾ വരുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കേണ്ടുന്നത് ഈ ലോകത്തിൽ എന്ത് കരുതിയാലും ഒന്നുമില്ല എന്നും, നിത്യതയ്ക്ക് നീ എന്ത് കരുതിയിട്ടുണ്ടോ അതുമാത്രമാണ് നിനക്ക് അനുഗ്രഹമെന്നും മനസ്സിലാക്കുവാൻ മനുഷ്യന് സുബോധത്തിൻ്റെ ആത്മാവിനെ നൽകണമേ. വചനം പഠിക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ, വചനം കേൾക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം നീ അവസരത്തെ നൽകണമേ. അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും അവർക്ക് കഴിവ് കൊടുക്കണമേ. ഒരാളെ ദൈവത്തിന് വേണ്ടി നേടി എന്ന് ധൈര്യത്തോടെ പറയുവാൻ ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കണമേ, ധൈര്യം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.